2018 നവംബർ 19 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 6 പേജിൽ സജീവ് കൃഷ്ണൻ എഴുതിയ ഗുരുസാഗരം പങ്ക്തി. റൊട്ടികടി മത്സരത്തിൽ ജയിച്ചവർ ആരുണ്ട്? തിരുമണി വെങ്കടപുരം കവലയിൽ ചൂടുള്ള പുട്ടും കൊതിപ്പിക്കുന്ന ഗന്ധമുള്ള കടലക്കറിയും നല്ല പാൽച്ചായയുമുള്ള ചായക്കട നടത്തിയ വെളിച്ചപ്പാടിനെ ഓർത്തുപോകുന്നു. സൗമ്യനായി ചിരിച്ച് താടിയും കുടുമ കെട്ടിയ മുടിയും തടവി മാനേജർ കസേരയിലിരിക്കും വെളിച്ചപ്പാട്. പക്ഷേ മീനഭരണി നാളിൽ അതേ വെളിച്ചപ്പാട് മൂത്തേടത്തുകാവിലെ കാളിയുടെ നടയിൽ വാളും ചിലമ്പും കുലുക്കി ഉറഞ്ഞുതുള്ളി നെറ്റിയിൽ വെട്ടി ചോരയിറ്റിക്കുന്നത് കാണുമ്പോൾ ഭയം കൊണ്ട് മുട്ടുവിറച്ചുപോയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ അതേയാൾ തന്നെ പഴയതുപോലെ പുഞ്ചിരിച്ച് താടിയും തടവി ചായക്കടയിലിരിക്കുന്നത് കാണുമ്പോൾ വീണ്ടും അത്ഭുതം തോന്നും. അതുവഴി പോകുമ്പോൾ കണ്ണേറുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭസ്മം പൂശിയ നെറ്റിയിൽ പരതും. ഇന്നലെ ചോരയിറ്റിച്ച മുറിവ് കാണാനുണ്ടോ? ഇല്ലേയില്ല. ബാല്യം ഇട്ടപ്പോഴാണ് വെളിച്ചപ്പാടിനെ അടുത്തറിഞ്ഞത്. തീരാത്ത ജീവിതവ്യഥയെ ശമിപ്പിക്കാനുള്ള ജീവനമാർഗമാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതവും ഭയവും മാറി. പകരം അദ്ദേഹത്തോട് സഹതാപമാണ് ഉണ്ടായത്. ജീവിതം എല്ലാവരോടും ഇങ്ങനെയാണ്. സന്യാസിയാകാൻ ജനിച്ചാലും താന്തോന്നിയാകാൻ ജനിച്ചാലും ലോകം അവനെക്കൊണ്ട് പലവിധ കോലങ്ങൾ കെട്ടിക്കും. ഓരോ വേഷങ്ങൾക്കുള്ളിൽ നീറിയും പുകഞ്ഞും ഇടവേളകളിൽ അല്പം നല്ലകാലം കിനാവ് കണ്ടും തീർക്കാനുള്ളതാണ് ജീവിതം. നാം വിചാരിക്കും നമുക്ക് മാത്രമേ ദുരിതവും സങ്കടങ്ങളുമുള്ളൂ എന്ന്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതം പേറുന്നവരാണെന്ന് അടുത്താലേ അറിയൂ. അതുകൊണ്ടാണ് ജഗത്തിന്റെ രഹസ്യം അറിയാൻ സത്യാന്വേഷണത്തിന് ഇറങ്ങിയ ഭഗവാൻ പിണ്ടനന്ദിയിൽ എഴുതിയത്: കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനക്കാലം നനച്ചു കരയുന്നതു കേൾക്ക ശംഭോ. എല്ലാ ദുരിതപർവ്വങ്ങളും നീന്തിക്കടന്ന് സത്യമാകുന്ന കരുവിങ്കലെത്തിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പിന്നിട്ട വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോവുകയാണെന്നാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു മൊഴിയുന്നത്. ഓർത്താൽ വിസ്മയവും ഭയവും സമ്മാനിക്കുന്നതാണ് ഈ ലോകം. ഇവിടെ വന്നവരാരും തന്നെ വികാരത്തീയെ അറിയാതെ പോയിട്ടില്ല. ചിലർക്ക് പക്ഷേ അവയെ മറികടക്കാനുള്ള വഴി തുറന്നുകിട്ടുന്നു. ചിലരാകട്ടെ ദുർവിധികളോട് പൊരുതി പൊലിഞ്ഞുപോകുന്നു. ഭാവാബ്ധിയെ ദൈവപദമാകുന്ന ആവിത്തോണിയിൽ കയറി മറികടക്കുവാനുള്ള വഴിയാണ് നാം തേടേണ്ടതെന്ന് ദൈവദശകത്തിൽ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അല്ല എങ്കിൽ സഹിക്കവയ്യാത്ത ശ്വാസമുട്ടലിൽ കയ്പുവെള്ളം കുടിച്ച് താണുപോകാവുന്ന ഒരു സമുദ്രം തന്നെയാണ് സംസാരം എന്നതുകൊണ്ടാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് പ്രപഞ്ചം. ഉള്ളത് മറച്ചുവെക്കുന്നവനാണ് അതിന്റെ കാരണക്കാരൻ. അവൻ മായാമറയിട്ടുകൊണ്ട് അത്ഭുതവും ഭയവും സന്തോഷവും സങ്കടവും സുഖവും ദുഃഖവുമൊക്കെ മാറി മാറി ജനിപ്പിക്കുന്നു. ഇവയൊക്കെ സത്യമെന്ന് കരുതുന്നവർ അവന്റെ താളത്തിനൊത്ത് തുള്ളിമറിയുന്നു. കെട്ടിയിട്ട് ആടുന്ന റൊട്ടിയിൽ കടിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെപ്പോലെ കുഴഞ്ഞു വീഴും വരെ നാം ചാടിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നോർത്താൽ നമ്മുടെ എല്ലാത്തരം ചാട്ടങ്ങളും അന്നാദികൾക്ക് വേണ്ടിയിട്ടാണ്. അന്നാദിയിൽ പ്രിയമുണർ നാടലാം കടലിൽ ഒന്നായി വീണു വലയുന്നു എന്ന് ജനനീ നവരത്ന മഞ്ജരിയിൽ ഭഗവാൻ വർണ്ണിക്കുന്നതും ഇതേ ജീവിതമാണ്. എല്ലാവരും ഒരേ ദുഃഖക്കടലിലാണ് വീണിരിക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് മനുഷ്യർക്കിടയിൽ സമത്വം എന്ന ആശയം ഉടലെടുക്കുന്നത്. അപ്പോഴാണ് ഒന്നിച്ചു കരകയറണം എന്ന ശരിയായ സംഘടിതബോധം ഉയരുന്നതും. ഈ രണ്ട് തിരിച്ചറിവുകളാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരുമൊഴിഞ്ഞതിന്റെ ഉള്ളടക്കം. ദർശനമാലയുടെ 8 പദ്യത്തിൽ ഈ ദുഃഖക്കടലിന്റെ ബീഭത്സരൂപമാണ് ഭഗവാൻ തുറന്നുകാട്ടുന്നത്. ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം യഥാ തഥൈവ വിശ്വമഖിലം വ്യകരോദ്ഭുതം വിഭു. ഒരു വേതാളം സൃഷ്ടിച്ചു കാട്ടുന്ന മായാജാലം പോലെയാണ് ഈ ലോകവ്യവസ്ഥയെ നോക്കിയാൽ അറിവില്ലാത്ത ഒരുവന് തോന്നുക. ഒരേ സമയം ഭയം ജനിപ്പിക്കുന്നതും അതേസമയം അതേക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്നവനിൽ ശൂന്യത സമ്മാനിക്കുന്നതുമാണ് ഇത്. ഒന്നൊന്നായി എണ്ണിയെണ്ണി തൊട്ടെണ്ണി പൊരുളൊടുങ്ങുമ്പോൾ ദൃശ്യത്തെ അന്വേഷിക്കുന്ന ദൃക്ക് ചെന്ന് നിന്നുപോകുന്നത് ഈ ശൂന്യതയ്ക്ക് മുന്നിലാണ്. അതുപോലെയാണ് വിഭുവായ ഈശ്വരൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഇതിന്റെ സാരം. സൃഷ്ടികളിലൂടെ സഞ്ചരിക്കേണ്ടത് സൃഷ്ടികർത്താവിലേക്കാണ്, സൃഷ്ടിവൈവിധ്യത്തിലേക്കല്ല. സൃഷ്ടിവൈവിധ്യത്തിലേക്കാണ് ഭൗതികശാസ്ത്രം സഞ്ചരിക്കുന്നത്. അതിനാലാണ് ഭൗതികശാസ്ത്രം കാലം മാറുമ്പോൾ കോലം മാറുന്നതും സിദ്ധാന്തങ്ങൾ മാറ്റിപ്പിടിക്കുന്നതുമല്ല. സൃഷ്ടിയെക്കുറിച്ചുള്ള അന്വേഷണം സൃഷ്ടികർത്താവിലേക്ക് നീളുന്നതാണ് ആത്മവിദ്യ. അതിന്റെ അന്ത്യത്തിലും ശാസ്ത്രകാരൻ കാണുന്ന അതേ ശൂന്യത തന്നെയാണ് കാണുക. എന്നാൽ ശൂന്യത കണ്ട് മടങ്ങിപ്പോരാതെ ദൃക്ക് ഈ മായാജാലം കാട്ടുന്നവനെ ശൂന്യതയ്ക്കപ്പുറം കടന്ന് കണ്ടെത്തി അതിൽ അസ്പന്ദമാകുന്നിടത്താണ് ശാസ്ത്രകാരനെയും മറികടന്ന് ആത്മവിദ്യക്കാരൻ സത്യസാക്ഷാത്കാരം നേടുന്നത്. പിന്നെ ഒന്നും അവനിൽ അത്ഭുതമല്ല. ഇതെല്ലാം സത്യവസ്തുവിന്റെ പ്രപഞ്ചനാടകമാണെന്ന് കണ്ട് വാഴ്ത്തി ആനന്ദലഹരി നുണയി. തപസ്സിനൊടുവിൽ ശിവൻ തുടിമുഴക്കി ആടുന്നതും ഇതേ അറിവിൽ ഉണർന്നതിന്റെ ആനന്ദം കൊണ്ടാണ്. ജീവിതം മുഴുവൻ റൊട്ടികടിക്കാൻ നടന്നാൽ ഇതറിയാൻ വഴിയില്ല. ഒരു റൊട്ടി കടിച്ചെടുക്കുമ്പോൾ അതിനേക്കാൾ കൊതിപ്പിക്കുന്ന മറ്റൊരു റൊട്ടി അവിടെ തൂങ്ങിയാടുന്നുണ്ടാകും.